ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. റെയിൽവേ ഭേദഗതി ബിൽ 2024 ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക്. കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ചേലക്കര എംഎൽഎയായി യു ആർ പ്രദീപും പാലക്കാട് എംഎൽഎയായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനയുടെ നേട്ടങ്ങളുടെ സ്മരണയിൽ ഇന്ന് നാവികസേനാ ദിനം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ലോക്സഭയിൽ റെയിൽവേ ഭേദഗതി ബിൽ 2024 ഇന്ന് ചർച്ചയ്ക്കെടുക്കും. പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിൽ പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അംഗങ്ങളോട് നിർദ്ദേശിച്ചു. രാജ്യസഭയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. കേരളത്തിലെ റെയിൽ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അറിയിച്ചു. എറണാകുളം പാതയിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച ഹൈബി ഈഡന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി.
Totally committed towards developing the railway network of Kerala. The support from the state government is not forthcoming, Honorable Speaker, sir. The land acquisition in the state of Kerala, despite the funds having been deposited, is a meager 16% of what land is required. I'll request that all the Honorable MPs may please also help the railways by following up with their state government. Whatever land issues Honorable MP has raised, he may please discuss in detail with the map of the area, and his ideas will be very welcome for developing that parcel.
അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന്റെ കവാടത്തിൽ അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവയ്പ്. അദ്ദേഹം സുരക്ഷിതനാണ്. പ്രവേശന കവാടത്തിൽ സേവാദാറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു സുഖ്ബീർ സിംഗ് ബാദൽ. അക്രമിയെ ഉടൻ കീഴടക്കി. ആക്രമണത്തെ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു പാർലമെന്റിൽ അപലപിച്ചു. ചേലക്കര എംഎൽഎയായി യു ആർ പ്രദീപും പാലക്കാട് എംഎൽഎയായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ എ എൻ ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ മാസമാണ് സംസ്ഥാനത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായ അമൃത് ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ടിക്കറ്റ് കൌണ്ടർ യാത്രക്കാർക്ക് തുറന്നു നൽകി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കിയ പുതിയ കവാടം കെട്ടിടവും ടിക്കറ്റ് കൌണ്ടറുമാണ് യാത്രക്കാർക്ക് തുറന്നു നൽകിയത്. ഇടതുഭാഗത്ത് 5 വലതുഭാഗത്ത് 3 ആയി ആകെ 8 കൌണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പുതിയ കവാടത്തിലൂടെ പ്ലാറ്റ്ഫോമിലെത്താം. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്.
രാജ്യം ഇന്ന് നാവികസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ മികച്ച നേട്ടങ്ങൾ അനുസ്മരിക്കുന്നതിനാണ് എല്ലാ വർഷവും December 4 നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഒഡീഷയിലെ പുരിയിൽ ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ നടക്കുന്ന നാവികസേനാ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയാകും. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ നാവികസേനാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ആശംസകൾ നേർന്നു. നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ വിരമിച്ച നാവികസേനാംഗങ്ങളുടെ കൂട്ടായ്മയായ കണ്ണൂർ ഫ്ലീറ്റ് മീറ്റ് രാവിലെ കണ്ണൂരിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ DSE കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് നഗ്ര മുഖ്യാതിഥിയായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതു സംബന്ധിച്ച പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് കൈമാറലും അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ മുതിർന്ന നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനെ നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകുന്നേരം 5 മണിക്ക് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടക്കും. അക്രമസംഭവങ്ങളുണ്ടായ ഉത്തർപ്രദേശിലെ സംഭലിൽ സന്ദർശനത്തിനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ ഗാസിപൂർ അതിർത്തിയിൽ പോലീസ് തടഞ്ഞു. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധിയും രാഹുലിനൊപ്പമുണ്ട്. സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. നീല കാർഡുകാർക്ക് 3 കിലോയും വെള്ള കാർഡുകാർക്ക് 5 കിലോയും അരി 10 രൂപ 90 പൈസ നിരക്കിൽ അധിക വിഹിതമായി ലഭിക്കുമെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. ഈ സീസണിലെ നെല്ല് സംഭരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും സംഭരിച്ച നെല്ലിന്റെ വില ഈ ആഴ്ച നൽകി തുടങ്ങാനാകുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ. ധനവകുപ്പിൽ നിന്ന് വില നിശ്ചയിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ തുക കർഷകർക്ക് നൽകി തുടങ്ങും. സംസ്ഥാന സർക്കാർ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഇന്നലെ ആകെ 75,000-ലേറെ പേർ ദർശനം നടത്തി. സത്രം, പുല്ലുമേട്, എരുമേലി, കാളകെട്ടി, കാനനപാതകളും തുറന്നിട്ടുണ്ട്. യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്ന കാനനപാത ശബരിമല തീർത്ഥാടകർക്കായി തുറന്നു. മുൻവർഷത്തേക്കാൾ കൂടുതൽ ഭക്തരാണ് ഇത്തവണ കുമളിയിൽ നിന്നും മുക്കുഴി സത്രം വഴിയുള്ള കാനനപാത തെരഞ്ഞെടുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
യാത്രാ നിരോധനം പിൻവലിച്ചതിനാൽ കുമളിയിൽ നിന്ന് മുക്കുഴി സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലൂടെ ശബരിമല തീർത്ഥാടകർ പ്രവേശിച്ചു തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുതൽ കാനനപാതയിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചിരുന്നു. സഞ്ചാരയോഗ്യമെന്ന വനംവകുപ്പിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഭക്തർക്കായി പാത തുറന്നത്. ഇത്തവണ മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ 9,000-ത്തോളം ഭക്തർ കാനനപാതയിലൂടെ കാൽനടയായി ശബരിമലയിലേക്ക് പോയി. മുൻവർഷത്തേക്കാൾ ഏറെ കൂടുതലാണിത്.
മസ്കറ്റിൽ നടക്കുന്ന ഹോക്കി ജൂനിയർ ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. സെമിയിൽ ഇന്ത്യ മലേഷ്യയെയും പാകിസ്ഥാൻ ജപ്പാനെയും പരാജയപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഐസ്വാൾ എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി. ശനിയാഴ്ച ചർച്ചിൽ ബ്രദേഴ്സ് ഗോവയുമായാണ് ഗോകുലം കേരളയുടെ അടുത്ത മത്സരം. കൊല്ലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 30-ത്തോളം പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് സമീപം ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. കർണാടകത്തിൽ നിന്നും എറണാകുളത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെയും കൊണ്ട് വിനോദയാത്ര പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എന്നിവയുടെ കരട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇന്നുകൂടി സ്വീകരിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി പരാതികളും നിർദ്ദേശങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്കോ നൽകാം. നവംബർ 16 കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചത്. തദ്ദേശ സ്ഥാപനത്തിന്റെ ഡിജിറ്റൽ ഭൂപടവും സർക്കാർ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 160 പോയിന്റ് ഉയർന്ന് 81,006 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,487 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 57,040 ഗ്രാമിന് 7,130 ഇന്നത്തെ വില. ഇന്ത്യ അന്താരാഷ്ട്ര വ്യാവസായിക പ്രദർശനമേള ഈ മാസം 13 മുതൽ 15 വരെ കൊച്ചി കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 14 വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാരായ പി രാജീവ്, പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ സംബന്ധിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. റെയിൽവേ ഭേദഗതി ബിൽ 2024 ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക്. കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ചേലക്കര എംഎൽഎയായി യു ആർ പ്രദീപും പാലക്കാട് എംഎൽഎയായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനയുടെ നേട്ടങ്ങളുടെ സ്മരണയിൽ ഇന്ന് നാവികസേനാ ദിനം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.